കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇനി. ഇന്ന് ഇടതുമുന്നണിയിൽ നിന്നുള്ള ഒരു നേതാവാണ് നമുക്കൊപ്പം ചേരുന്നത്. അങ്കമാലിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ജനതാദളിലെ ജോസ് തെറ്റയിലാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ ജോസ് തെറ്റയിൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ശ്രീ ജോസ് തെറ്റയിൽ, ഇപ്പോൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും 6 അടുക്കുമ്പോഴും ശബരിമല എന്ന വിഷയം കൂടുതൽ ചർച്ചയായി വരികയാണ്. ചർച്ചയാകില്ല എന്ന് പല പാർട്ടികളും പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ചർച്ചയായി വരികയാണ് ഈ വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി മാധ്യമങ്ങളോട് ഈ വിഷയം മുന്നോട്ട് വച്ചപ്പോൾ. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ ഓരോ ദിവസം കൂടുമ്പോഴും മാറുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്?
ഇപ്പം ശബരിമല വിഷയം ചർച്ചയാക്കേണ്ടതിന്റെ ആവശ്യകത UDFനും BJPക്കുമാണ്. അതല്ലാതെ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയം, സുപ്രീം കോടതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത കാര്യങ്ങൾ തീരുമാനമാകും എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇപ്പൊ എന്താ സുപ്രീം ഇപ്പൊ ശബരിമലയ്ക്ക് പ്രസക്തി? ശബരിമല പ്രശ്നമില്ലല്ലോ ഇപ്പൊ നിലവിൽ. ഈ കഴിഞ്ഞ മകരവിളക്ക് വരെ കഴിഞ്ഞുള്ള ഒരു പ്രശ്നമില്ലാതെ, പിന്നെ വരാൻ പോണ കാര്യത്തെ കുറിച്ചിട്ടുള്ള സംഗതി സുപ്രീം കോടതി തീരുമാനത്തെ വിധേയമായി തീരുമാനിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു, സംസ്ഥാന ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും, അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങളല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ടത് രാഷ്ട്രീയമാണ്. ശബരിമലയോടുള്ള താല്പര്യമായിരിക്കില്ല. ശബരിമലയോട് താല്പര്യമാണെങ്കിൽ ഇത്രയും നാളിപ്പോ ഇത് കഴിഞ്ഞിട്ടും പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലമായിട്ടും ഇതുവരെ ചർച്ചയാക്കിയിട്ടില്ല. ഇപ്പൊ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണോ ശബരിമല വരേണ്ടത്? ശബരിമല ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതിനകത്തിപ്പം ഇടപെടുക എന്നുള്ളത് സർക്കാരിന് പറയാൻ ഒക്കുമല്ലോ, ഒരു സമൂഹത്തിന്റെ വിശ്വാസ ഭാഗമാണ്. അതിൽ കവിഞ്ഞാൽ അപ്പുറത്തേക്കല്ലല്ലോ. പിന്നെ സ്വാതന്ത്ര്യം, ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം, അതാണ് എന്റെ വിഷയം. അതിനെ കുറിച്ച് ഇപ്പൊ സുപ്രീം കോടതിയിലെ ഫുൾ ബെഞ്ചില്
അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. കാരണം അതിപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ്. എങ്കിൽ കൂടി ഇത് ചർച്ചാ വിഷയമാകുന്നത് കൊണ്ട് ഇടതുമുന്നണിക്ക് അത് ഇടതുമുന്നണി അത് പ്രതിരോധത്തിലാക്കുന്നുണ്ടോ?
പ്രതിരോധത്തിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നത് പോലും ഒരു ആവശ്യകതയായതുകൊണ്ടാണ്, അല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുകൊണ്ടല്ല. പ്രതിരോധത്തിനൊന്നും ആകുന്നില്ല. എന്താണൊരു വിഷയം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവസാന ദിവസങ്ങൾ വരെ ഒരു വിഷയമേ അല്ല അത്. അപ്പൊ എന്താ സംഭവം? ഇപ്പോഴത്തെ LDFന്റെ പോക്ക് UDFനും BJPക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായത് കൊണ്ടാണ്. തിരിച്ചു വരവിന് തടസ്സപ്പെടുത്താൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിന് ക്ഷണിച്ചു വരുത്തുക എന്നുള്ളതാണ്. അതിനാണ് ചർച്ചയാക്കുന്നു എന്നൊക്കെ പറയുന്നതിന് അത് തന്നെ ഒരു ഗൂഢാലോചന പോലെയാണ്. ചർച്ച വരുത്തുക എന്നുള്ള ഒരു ഗൂഢാലോചനയാണ്. ഇഷ്യൂ ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരു ഇഷ്യൂ ഇപ്പൊ എന്ത് ചർച്ച ചെയ്താലും കാര്യം? സുപ്രീം കോടതി വിധി പ്രകാരമല്ലേ മാറുകയോ മറിയോ എന്നുള്ള അറിയുന്നത്? സുപ്രീം കോടതിയിൽ ഇപ്പൊ എന്താണ് നിലപാടെന്നുള്ള അറിയുന്നത്? അതിനപ്പുറം എന്താ അറിയാൻ? പിന്നെ ഇതൊക്കെ ഒരു അനാവശ്യമായ അസമയത്തുള്ള ചർച്ച മാത്രമാണ്.
സർവേ ഫലങ്ങൾ പ്രകാരം ഇടതുമുന്നണിക്ക് വലിയൊരു മുൻതൂക്കമാണ് സർവേകൾ കാണിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ?
സർവേ ഒരു അന്തിമ കാര്യമല്ല. ട്രെൻഡ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല സർവേകളും തെറ്റിയിട്ടുണ്ട്, പല സർവേകളും ശരി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ജനങ്ങളുടെ മനസ്സ് അറിയുന്നതിന് ഒരു സർവേക്കും പോകേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സ് പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ. കേരളത്തിൽ വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞൊരു ഗവൺമെന്റ് ഇപ്പോ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒന്നും തന്നെ ഇല്ലാതെ പോയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് ഇനി എന്തെന്ന് നോക്കാം. എല്ലായ്പ്പോഴും സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഗവൺമെന്റിനെതിരാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ, ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളൊക്കെ. പക്ഷെ ഒരു ഗവൺമെന്റിന് കിട്ടാത്ത വിധത്തിലുള്ള കഴിഞ്ഞു. അതിനകത്ത് ഇനി സർവേ ഇല്ലെങ്കിൽ പോലും, സർവേ എതിരായാൽ പോലും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം എല്ലാവർക്കും ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അതിനകത്തൊന്നും ഒരു ഒരു പ്രചരണപരമായ ചില വർത്തമാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ.
ശ്രീ ജോസ് തെറ്റയിൽ ഇതിലേപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഇത്തരം വാർത്തകൾ ഓരോ ദിവസവും വരുന്നതും പുതിയ റിപ്പോർട്ടുകൾ വരുന്നതും എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും?
സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ കുറെ കാലം കസ്റ്റംസിനും സെൻട്രൽ എക്സൈസിനും വേണ്ടിയിട്ടും എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടും പ്രോസിക്യൂഷൻ നടത്തിയിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ ഈ പരിപാടികളെ കുറിച്ചൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഒരു കാരണവശാലും ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് എങ്ങനെ പുറത്തോട്ട് പോകും, എന്തുകൊണ്ട് പുറത്തോട്ട് പോകുന്നു, അതൊക്കെ ശരിയാണോ? ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരു 4-5 കൊല്ലക്കാലം ഇതിനു വേണ്ടി ഉണ്ടായതാണ്. സെൻട്രൽ എക്സൈസിന്റെയൊക്കെ കേസ് നടത്തിയിരുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. ആ ഒരു സ്ഥിതി എന്തുകൊണ്ട് ആരാണത് ചെയ്യുന്നത്? ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു ദിവസം പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, വേറൊരു സ്റ്റേറ്റ്മെന്റ് വരും. പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ. അവരുടെ 104 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു, അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതിന് ഇതൊക്കെ ഇതിന്റെ വിശ്വസനീയത ഇല്ലാതെയാക്കുകയാണ്. ഒന്നാമത് ഓരോ പഴയ കാലം പോലെയല്ല, ഇപ്പോൾ ഓരോ ഏജൻസിയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഓരോ ശിവായുസ് ഏജൻസി പോലെയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അറിയില്ല. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിലെ മിക്കവാറും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ഏജൻസീസ് ആണ്. എന്തുകൊണ്ട് അവരുടെ വിശ്വസനീയത നഷ്ടപ്പെടുത്തക്ക വിധത്തിലുള്ള ഗവൺമെന്റൽ ഇന്റർഫിയറൻസ് വരുന്നു എന്നുള്ളത് പൊതുജന സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നിപ്പോ എനിക്ക് അനുകൂലമാണെങ്കിൽ നാളെ നിങ്ങൾക്കെതിരായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇതിപ്പോ എന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ഇന്ന് അനുകൂലിക്കുന്നത് നാളെ എന്റെ രാഷ്ട്രീയത്തിന് എതിരാകുമ്പോൾ അതിന് മറുപടി വേണ്ട. ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം തന്നെ ഒരു സത്യസന്ധമായ ഒരു കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം സമൂഹവും, പ്രത്യേകിച്ച് മാധ്യമങ്ങളെല്ലാം തന്നെ. എന്റെ കാര്യത്തിൽ ഓൺലി മീഡിയ ക്യാൻ പ്രൊട്ടക്ട് ദിസ്. മീഡിയക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. മീഡിയ ഇതിനകത്ത് ഇടപെടണം. മറ്റൊക്കെ പൊളിറ്റിക്കലായി പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ, ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ മാറി മാറി പറയുമ്പോൾ, ഇപ്പോൾ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പൊളിറ്റിസൈസ് ചെയ്യപ്പെടാൻ പാടില്ല. സുപ്രീംകോടതി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വരാനേ പാടില്ല. പക്ഷേ ഇന്ന് അതൊക്കെ ഡിറോഗേറ്റ് ചെയ്ത് എല്ലാം തന്നെ അതിന്റെ സ്ഥിതി വളരെ മോശമായി.
ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ജോസ് തെറ്റയിൽ ഗതാഗത മന്ത്രി ആയിരിക്കുന്ന സമയം മുതൽ ഇപ്പോൾ KSRTC പ്രവർത്തനങ്ങളിൽ പല കാര്യങ്ങളും തുടങ്ങി വെച്ചത് പിന്നീട് വന്ന സർക്കാരുകൾ വേണ്ട വിധം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ കാലത്ത് പണിത ആ KSRTC സ്റ്റാൻഡുകളിലുള്ള കെട്ടിടങ്ങളും സമുച്ചയങ്ങളും ഒക്കെ തന്നെ. അത് ഡിറോഗ് അതിന്റെ ഒരു ഒരു മൊത്തത്തിൽ അത് മോശമായ തീരുമാനമായിരുന്നു എന്ന് വരുത്തത്തക്ക വിധത്തിൽ ഒരു ശ്രദ്ധയും നടത്തിയില്ല, ഒരു ശ്രദ്ധയും കൊടുത്തില്ല. അത് ഒരു കാര്യം. കാരണം അത് നഷ്ടമാണ്, വിഡ്ഢിത്തമാണെന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ എനിക്ക് തോന്നുന്നത് മൊത്തത്തിലുള്ള പൊളിറ്റിക്സിൽ ഇപ്പോ രാജ്യ നന്മ പോലും ഒന്നും ഇല്ല നോക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ നന്മയും ക്ഷേമവും മാത്രമായിട്ടും ചുരുങ്ങിയാണ് ഇപ്പോ.
അതിപ്പോൾ പിന്നീട് വന്ന ഇടത് സർക്കാരായാലും വലത് സർക്കാരായാലും ഇതേ ഒരു മുന്നോട്ട് ഇങ്ങനെയാണല്ലോ പോകുന്നത്.
അല്ലല്ലോ അല്ലല്ലോ, അതാണ് അതിന്റെ വ്യത്യാസം. കാരണം ഒരു കാര്യം ഞാൻ കൊണ്ടുവന്നാലും എന്റെ കാലത്ത് കൊണ്ടുവന്ന ആ രീതിക്ക് നശിപ്പിച്ച് നാരായകല്ല് പറിച്ചു. പിന്നെ റീപ്ലാന്റ് ചെയ്യണം. റീപ്ലാന്റിന് അന്നേരം പോയില്ല, അപ്പോഴേക്കും മറ്റു പ്രതിസന്ധികൾ വന്നതുകൊണ്ട് അങ്ങനെ പോയില്ല. അതിനാ അതും ഇതുപോലും യാതൊരു താരതമ്യമില്ല. കാരണം പിന്നീട് വന്ന UDF ഗവൺമെന്റ് ആണ് അത് ബോധപൂർവം പൊളിച്ചത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, പല പല പ്രതിസന്ധികൾ മോട്ടോർ വാഹന രംഗത്തുണ്ട്. അത് ഇത് മാത്രമല്ല, അപ്പൊ അതുകൂടെ എല്ലാം കൂടി നേരിടാൻ പറ്റില്ല. ഇപ്പൊ പിന്നെ KSRTC ഇപ്പൊ ഒരു CNG കൊണ്ടുവരുന്ന സംഗതിയൊക്കെ തന്നെ ഇതിന് രക്ഷപ്പെടുത്താൻ ഒരു മാർഗം നിലയിൽ അതൊക്കെയാണ് നടക്കുന്നത്. അതിപ്പോ എനിക്ക് തോന്നുന്നത് വളരെ ഇലക്ട്രിസിറ്റി.
അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. ശ്രീ ജോസ് തെറ്റയിൽ ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഈ KSRTC സ്റ്റാൻഡുകളിൽ മോളുകൾ ആവിഷ്കരിച്ചത് താങ്കളാണ് ആ ഒരു പദ്ധതി കൊണ്ടുവന്നത്. എങ്കിലും പിന്നീട് അതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ വരുമാനം വളരെ കുറവാണ് പലയിടങ്ങളിലും. അത് ഒരു പരാജയമായി കണക്കാക്കുന്നുണ്ടോ?
എന്റെ നാടായ അങ്കമാലിയില് അന്ന് 32 കോടി രൂപയ്ക്കാണ് തുടങ്ങിയത്. അങ്ങനെ 32 കോടി രൂപയ്ക്ക് തുടങ്ങിയപ്പം ആദ്യത്തെ 1.5 കൊല്ലത്തിനുള്ളിൽ 10 കോടി രൂപ ഇൻട്രസ്റ്റ് ഫ്രീ അഡ്വാൻസായി കിട്ടുകയും കെ എസ് ആർ ടി സിക്ക് 1 മാസം 15 ലക്ഷം രൂപ വരുമാനം കിട്ടുകയും ചെയ്തിരുന്നു. അത് അതിനുശേഷം പ്രോപ്പറായിട്ട് ഇവർ ഫോളോ അപ്പ് ചെയ്തില്ല, ചെയ്യുന്നുമില്ല. അത് മറ്റൊരു കാര്യം. അതിനകത്ത് വെച്ച് നോക്കുമ്പോൾ ആ രീതിക്ക് അത് പ്രോപ്പറായി ഫോളോ അപ്പ് ചെയ്താൽ നടന്നു തീർക്കാവുന്ന കാര്യം, നടത്തി തീർക്കാവുന്ന കാര്യമുള്ളൂ. അതിനകത്തൊരു മാനേജ്മെന്റിന്റെ പ്രശ്നമുണ്ട്, ഇല്ല എന്നല്ല. അത് പ്രോപ്പറായി ഫോളോ അപ്പ് ചെയ്താൽ പിന്നെ തരുമുണ്ട്. ജോസ് തെറ്റയിൽ സ്വന്തമായിട്ട് എടുത്തൊരു തീരുമാനമല്ല, അതിന് മുമ്പുള്ള നിയമസഭാ കമ്മിറ്റികളുടെ തീരുമാനപ്രകാരം നടത്തി തുടങ്ങിയ ഒരു പരിപാടിയാണത്. ആ പരിപാടി ഞാനായിട്ട് ചെയ്തു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് അങ്കമാലിയിൽ നടത്തി, അങ്കമാലിയിൽ ഇപ്പൊ നഷ്ടം എന്ന് പറയുമ്പോൾ ഒറ്റ മാസം കൊണ്ട് 15 ലക്ഷം രൂപ ആദ്യത്തെ ദിവസങ്ങൾ വരുമാനം കേട്ടോ. ഇപ്പൊ അതല്ല, ഇപ്പൊ അങ്കമാലിയിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം മാസം ഉണ്ട്, കോടിക്കണക്കിന് രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ഞാൻ ഇൻട്രസ്റ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് നന്നായി നടന്നിരുന്നു, പിന്നീട് അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ട് നശിച്ചു പോയി തുടങ്ങുന്നു.
അങ്കമാലിയിലെ കാര്യം അതുപോലെ തിരുവനന്തപുരം, കോഴിക്കോട് അവിടെ പലയിടങ്ങളിലും ഈ മോളുകളിൽ വരുമാനം കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്.
ശരിയായിരിക്കും, ഞാൻ അല്ലാന്ന് പറയുന്നില്ല, ശരിയായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു തർക്കമില്ല.
ഓക്കെ,
അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് കുറച്ചിട്ടും വാടക കുറച്ചിട്ടും അത് പോകാനോ ഉപയോഗിക്കണം, സംഗതി ഉണ്ടാക്കണം. സാങ്കേതികത്വം പറഞ്ഞ് നിൽക്കരുത്, നമ്മൾ കാശ് മുടക്കിയത് തിരിച്ചു കിട്ടണമെങ്കിൽ ആ രീതിക്ക് നമ്മൾ ചെയ്ത് തന്നെ വേണം, അത് തന്നെ ചെയ്യേണ്ടത്. അതിനൊരു ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തിയോട് കൂടിയുള്ള പരിപാടി നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ.
ശ്രീ ജോസ് തെറ്റയിൽ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി ഇത്രയും നേരം സംസാരിച്ചതിന്, ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
തീർച്ചയായിട്ടും നന്ദി, നിങ്ങളോടും നന്ദി.